விசிடி நம்பர் 526, கேசட் நம்பர் 1012, ஃபரூக்காபாத், உத்தரப்பிரதேஷ். முரளி தேதி 12/5/1967. வியாக்கியான தேதி 5/10/2006.
वैरायटी मनुष्यों का झाड़ है, शास्त्रों में लिख दिया है कल्प वृक्ष। अब तुम बच्चों की सारी बुद्धि झाड़ में है।
इधर व्यत्यस्तमाय मनुष्यरुडे वृक्षमान शास्त्रंगलिल एर्दीटुंड कल्प वृक्षम एन्ना പ്പോൾ നിങ്ങൾ കുട്ടികളുടെ മുഴുവൻ ബുദ്ധിയും വൃക്ഷത്തിലാണ്. മനുഷ്യർ കൽപ്പത്തിനെ ലക്ഷം വർഷങ്ങളായി പറയുന്നു.
मनुष्य तो कल्प को लाखों वर्ष कह देते हैं, परंतु तुम्हारी बुद्धि में है कि चार युगों का ये कल्प सिर्फ 5000 वर्ष का।
പക്ഷേ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട് ഈ നാല് യുഗത്തിന്റെ ഈ കൽപ്പവൃക്ഷം കേവലം 5000 വർഷത്തിന്റേതാണ്.
മഹാഭാരത യുദ്ധം ഭീ 5000 സാൽ പേലേ ഹുവാ താ.
മഹാഭാരത യുദ്ധവും 5000 വർഷത്തിന് മുന്നേ നടന്നിരുന്നു. പിന്നെ ഇത് 5000 വർഷം പൂർത്തിയാവുകയാണ്.
साइंस की किताबों में भी लिखा हुआ है, क्राइस्ट से 3000 वर्ष पहले भारत में पैराडाइज था.
ഇപ്പോൾ 5000 വർഷം പൂർത്തിയാകുന്നു. ക്രിസ്ത്യാനികളുടെ പുസ്തകങ്ങളിലും എഴുതിയിട്ടുണ്ട് ക്രിസ്തുവിന്റെ 5000 വർഷം മുന്നേ ഭാരതത്തിൽ പാരഡൈസ് ആയിരുന്നുവെന്ന്.
तुम्हारी बुद्धि में ये बात पक्की है, ये सृष्टि का चक्र 5000 वर्ष का है, भले मनुष्य लाखों वर्ष कह देते.
ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിൽ ഈ കാര്യം ഉറപ്പാണ്. ഈ സൃഷ്ടിയുടെ ചക്രം 5000 വർഷത്തിന്റേതാണ്. ഏതിനെയാണോ മനുഷ്യർ ലക്ഷം വർഷങ്ങളായി പറയുന്നത്. ഏതുപോലെ സൃഷ്ടിയിൽ വൃക്ഷങ്ങളുണ്ടോ അതേപോലെ ഇത് മനുഷ്യ സൃഷ്ടിയുടെ വൃക്ഷമാണ്. ആ വൃക്ഷത്തെ പുതിയതെന്നും പഴയതെന്നും
പറയും.
അതേപോലെ ഈ സൃഷ്ടി വൃക്ഷവും പുതിയതും പഴയതുമുണ്ട്. ഒരു തരത്തിൽ ഈ സൃഷ്ടി ഈ ലോകത്തിലെ ഓരോ വസ്തുവും പഴയതും പിന്നീട് പുതിയതുമാകുന്നു. ആദ്യം പഴയതും പിന്നീട് വീണ്ടും പുതിയതാകുന്നു. ഈ പഴയ സൃഷ്ടിയിലാണ് രാവണരാജ്യം ഉണ്ടാകുന്നത്. പിന്നെ പുതിയ ലോകത്തിൽ രാമരാജ്യമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ പകുതി പകുതിയായി നരകത്തിന്റെ ലോകത്തിൽ എല്ലാവരും നരകവാസി പതിതരാകുന്നു. ഒരാൾ കൂടി പാവന ദേവതയില്ല. പിന്നെ സ്വർഗത്തിലാണെങ്കിലോ എല്ലാവരും പാവനരാകുന്നു. ഒരാൾ പോലും പതിതമായിട്ടില്ല.
नई दुनिया में एक धर्म और पुरानी दुनिया में अनेक धर्म।
ലോകത്തിൽ പുതിയ ധർമ്മം, പിന്നീട് പഴയ ലോകത്തിൽ പഴയ അനേകം ധർമ്മങ്ങൾ. അത്തരത്തിൽ എന്തുകൊണ്ടാണാകുന്നത്? അതായത് പഴയ ലോകത്തിൽ അനേകം മതങ്ങൾ, അനേക ധർമ്മങ്ങൾ, പിന്നീട് പാവന ലോകത്തിൽ ഒരു മതം, ഒരു ധർമ്മം. എന്തുകൊണ്ടെന്നാൽ പുതിയ ലോകം ഒരാളിലൂടെ സ്ഥാപിതമാകുന്നു. പിന്നീട് പഴയ ലോകം അനേകരിലൂടെ ഉണ്ടാക്കുന്നു. പഴയ ലോകം വീണ്ടും പുതിയതാകുന്നു. പഴയ ലോകത്തിൽ അനേക മനുഷ്യർ ഉണ്ടാകുന്നു. പഴയതിനെ പുതിയതാക്കുക, ഇത് അച്ഛന്റെ ജോലിയാകുന്നു.
മനുഷ്യ മാത്ര
ഏത് മനുഷ്യരുടെയും ജോലിയല്ല.
अगर कोई मनुष्य ने, मनुष्य गुरु ने नई दुनिया बनाई होती,
इनी ഏതെങ്കിലും മനുഷ്യൻ, മനുഷ്യ ഗുരു പുതിയ ലോകം ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ,
तो पुरानी दुनिया खलास हो जानी चाहिए।
അപ്പോൾ പഴയ ലോകം നശിക്കേണ്ടതാണ്.
लेकिन पुरानी दुनिया खलास तो नहीं हुई।
പക്ഷേ പഴയ ലോകം നശിച്ചിട്ടില്ല. അനേകാനേകം മനുഷ്യഗുരുക്കന്മാർ വന്നു, ധർമ്മപിതാക്കൾ വന്നു, പുതിയ പുതിയ ധർമ്മത്തിന്റെ ധാരണകൾ സ്ഥാപിച്ചു. പക്ഷേ പഴയ പരമ്പരയെ അവസാനിപ്പിച്ചില്ല. പഴയ മാന്യതകൾ, പഴയ പരമ്പരകൾ എല്ലാം അതേപോലെ തന്നെ നിലനിന്നു. ബാപ്പിന്റെ ജോലിയാകുന്നു പഴയതിനെ മാറ്റി പുതിയത് ഉണ്ടാക്കുക എന്നത്. അതുകൊണ്ട് പഴയ ലോകത്തിനും പിന്നീട് പുതിയ ലോകത്തിനും രാപ്പകലിന്റെ വ്യത്യാസമുണ്ട്. പഴയ ലോകമാണ് രാത്രി, പുതിയ ലോകമാണ് പകൽ. നമ്മൾ തന്നെയായിരുന്നു പുതിയ ലോകത്തിന്റെ ആദിയിലുണ്ടായിരുന്നവർ. പിന്നീട് നമ്മൾ തന്നെ പഴയ ലോകത്തിന്റെ അവസാനത്തിലും. ബാക്കി ആർക്കും അങ്ങനെ പറയില്ല. അതായത് ആദിയിലും ഉണ്ടായിരുന്നു, പിന്നെ അവസാനത്തിലും ഉണ്ടായിരുന്നു എന്ന്. പുതിയ ലോകത്തിൽ നമ്മൾ പൂജ്യരായിരുന്നു, പിന്നീട് പഴയ ലോകത്തിൽ നമ്മൾ പതിത പൂജാരിയാകുന്നു.
और ये समझाने भी बाप ही देते हैं।
പിന്നെ ഇത് മനസ്സിലാക്കി തരുന്നതും അച്ഛനാണ്, ബാപ്പാണ്. ആരുടെ ബുദ്ധിയിലും ഈ കാര്യം വരുന്നത് തന്നെയില്ല. അതായത് നമ്മൾ തന്നെയാണ് പുതിയ ലോകത്തിൽ പൂജ്യരായിരുന്നത് എന്ന്. ദേവതമാരായിരുന്നു. ഏത് ദേവതമാരെയാണോ പഴയ ലോകത്തിൽ പൂജിക്കുന്നത്, കുട്ടികൾക്കറിയാം. അച്ഛൻ ബാപ്പ് ഓരോ കൽപ്പത്തിലും വരുന്നു എന്ന്. പിന്നീട് കൽപ്പത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ വരുന്നുള്ളൂ. വേറൊരു യുഗത്തിന്റെ സംഗമത്തിലും വരുന്നില്ല. കേവലം കലിയുഗത്തിന്റെ അവസാനം, പിന്നീട് സത്യുഗത്തിന്റെ ആദിയിലെ സംഗമത്തിൽ വരുന്നു. ഇതിനെയാണ് പറയുന്നത് പുരുഷോത്തമ സംഗമയുഗം എന്ന്. എപ്പോഴാണോ ആത്മാവും പിന്നെ പരമാത്മാവും മിലനം ചെയ്യുന്നത്? പ്രാക്ടിക്കലിൽ. പ്രാക്ടിക്കൽ എന്ന് ഏതിനെയാണ് പറയുന്നത്? ശരീരത്തിൽ ആത്മാവുണ്ട്, അപ്പോൾ പ്രാക്ടിക്കൽ പാട്ടുകാരിയാകുന്നു. അപ്പോൾ ആത്മാവും പ്രാക്ടിക്കൽ പാട്ട് ചെയ്യുന്നു, അതേപോലെ പരമാത്മാവും പ്രാക്ടിക്കൽ പാട്ട് ചെയ്യുന്നു. പിന്നെ എപ്പോഴാണോ ആത്മാ പരമാത്മാവിന്റെ മിലനമുണ്ടാകുന്നത്, അപ്പോൾ ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ തന്നെ മഹിമയുണ്ടാകുന്നു. ശാസ്ത്രത്തിൽ എത്ര തന്നെ മഹിമയുണ്ടോ അതെല്ലാം തന്നെ ഈ പുരുഷോത്തമ സംഗമയുഗത്തിന്റെ മഹിമയാകുന്നു. ആദ്യം മനസ്സിലാക്കി കൊടുക്കണം, അതായത് പരിധിയില്ലാത്ത ബാപ്പാണ്. പിന്നെ പരിധിയിലുള്ള അച്ഛനാകട്ടെ എല്ലാവർക്കും അവരവരുടേത് വേറെയാകുന്നു, വേറെ വേറെയാകുന്നു. അവരുടെ ചരമവാർഷികം ആഘോഷിക്കുന്നു. പരിധിയില്ലാത്ത അച്ഛന്റെയും വർഷം ആഘോഷിക്കുന്നു. ശിവജയന്തി ആഘോഷിക്കുന്നുണ്ടല്ലോ. അവർ എല്ലാ ആത്മാക്കളുടെയും അച്ഛനാകുന്നു. മുഖ്യമായ ഏതാണോ മൂന്ന് ദേവതമാർ, ബ്രഹ്മ വിഷ്ണു ശങ്കരൻ, അവരെ ബാപ്പ് എന്ന് പറയില്ല, അച്ഛൻ എന്ന് പറയില്ല.
सन्यासी भी दो प्रकार के होते हैं, एक हठ योगी सन्यासी। तुम तो बेहद के सन्यासी हो।
സന്യാസിയും രണ്ടു പ്രകാരത്തിലുണ്ട്. ഒന്ന് ഹഠയോഗി സന്യാസി, നിങ്ങളാകട്ടെ പരിധിയില്ലാത്ത സന്യാസിയാകുന്നു. ഹഠയോഗിയല്ല, നിങ്ങളുടേതാണ് പരിധിയില്ലാത്ത പഴയ ലോകത്തിന്റെ പരിധിയില്ലാത്ത സന്യാസം. ആ സന്യാസിമാർ വീടും കുടുംബവും ഉപേക്ഷിക്കുന്നു. പക്ഷേ നിങ്ങൾ വീടും കുടുംബവും ഉപേക്ഷിക്കുന്നില്ല. നിങ്ങൾ അറിയുന്നു ഈ മുഴുവൻ ലോകവും പതിതമാണ്. ആരെ ഉപേക്ഷിക്കും, പിന്നെ ആരെ
സ്വീകരിക്കും?
അതുകൊണ്ട് ബുദ്ധിയിൽ നിന്നും മുഴുവൻ ലോകത്തെയും ഉപേക്ഷിക്കുന്നു. ഓർമ്മിക്കുന്നു പുതിയ ലോകത്തെ, അഥവാ ബാപ്പിന്റെ വീടിനെ. മുഴുവൻ ലോകവും പഴയതാണ്, പിന്നെ ഈ ശരീരവും പഴയതാണ്. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട് ഇപ്പോൾ നമുക്ക് പുതിയ ശരീരം ലഭിക്കണം. മറ്റ് ധർമ്മത്തിലുള്ളവരുടെ ബുദ്ധിയിൽ ഈ കാര്യം വരില്ല. അതായത് ഇപ്പോൾ നമുക്ക് പുതിയ ശരീരം ലഭിക്കണം എന്ന്. അവരെല്ലാവരും തന്നെ ശരീരം ഉപേക്ഷിച്ചു പോകും. ബാപ്പ പറയുകയാണ്, അച്ഛൻ പറയുകയാണ്, നിങ്ങൾക്ക് മാത്രമാണ് പുതിയ വിശ്വത്തിന്റെ അധികാരിയാകാൻ സാധിക്കുക. നിങ്ങളുടെ ശരീരം തന്നെ പുതിയതായി റിജുവിനേറ്റ് ആകുന്നു. കഞ്ചൻ കായയാകുന്നു, നിരോഗി ശരീരമാകുന്നു. മറ്റു ധർമ്മത്തിലുള്ളവരുടെ പുതിയ ശരീരം പുതിയ നിരോഗി ശരീരമാകുന്നില്ല, പുതിയ കഞ്ചൻകായ ആകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവരെല്ലാവരും തന്നെ ഹഠയോഗികളാണ്. പിന്നെ നിങ്ങളാണ് രാജയോഗി. ആ ജനങ്ങൾ അനേക പ്രകാരത്തിലുള്ള യോഗം പഠിപ്പിക്കുന്നു. അനേക പ്രകാരത്തിലുള്ള ഹഠയോഗമുണ്ട്. പക്ഷേ ഇവിടെ അച്ഛൻ പറയുന്നു ഈ യോഗം എന്ന ശബ്ദം മറക്കൂ, എന്നെ
ഓർമ്മിക്കൂ.
ഇവിടെ ആണെങ്കിലോ നടന്ന് നടന്ന് അച്ഛനെ ഓർമ്മിക്കണം. ഇതിലാണെങ്കിലോ ഏതൊരു ആസനത്തിലിരിക്കേണ്ട ആവശ്യവുമില്ല. അത്തരത്തിലുള്ള പതിത പാവന ബാപ്പിനെ ഓർമ്മിക്കുന്നതിലൂടെ എല്ലാ പാപങ്ങളും ഭസ്മമാകും.
ജബ് പാപ് ഭസ്മ ഹോംഗേ തും പാപാത്മാ നൈ രഹേംഗി.
എപ്പോൾ പാപം ഭസ്മമാകുന്നുവോ അപ്പോൾ നിങ്ങൾ പാപാത്മാക്കളാകുന്നില്ല. ഇപ്പോഴാണെങ്കിലോ ഈ പാപാത്മാക്കളുടെ ലോകത്തിൽ എല്ലാവരും പാപാത്മാക്കളാകുന്നു. എല്ലാവരും പതിതരാകുന്നു. പിന്നെ എപ്പോഴാണോ പാപം ഭസ്മമാകുന്നത്, അപ്പോൾ നിങ്ങൾ പുണ്യാത്മാക്കളാകും. നിങ്ങൾ കുട്ടികൾക്കാണെങ്കിലോ ഈ ലോകത്തിൽ നാലിൽ മൂന്ന് ഭാഗം സുഖമാണ്. മറ്റ് ധർമ്മത്തിലുള്ളവർക്ക് വേണ്ടി അത്തരത്തിൽ പറയില്ല, അതായത് അവർക്ക് മുക്കാൽ ഭാഗം സുഖമാണ് ഉണ്ടാകുന്നതെന്ന്. അവർക്ക് വേണ്ടി പറയും പകുതി ഭാഗം സുഖം, പിന്നീട് പകുതി ഭാഗം ദുഃഖം. നിങ്ങളുടേതാണെങ്കിലോ നാലിൽ ഒരു ഭാഗം ദുഃഖമാണ്. അയ്യായിരം വർഷത്തിന്റെ ലോകത്തിൽ കേവലം 1250 വർഷത്തെ ദുഃഖം,
ബാക്കി തീൻ ഹിസ്സാ സുഖ്,
ബാക്കി മൂന്ന് ഭാഗവും സുഖം.
തുമ്മാരി ബുദ്ധി മേ യേ 84 ജന്മോ കി കഹാനി ഹേ.
നിങ്ങളുടെ ബുദ്ധിയിൽ ഈ 84 ജന്മത്തിന്റെ കഥയുണ്ട്.
ഓർ യേ സംജാനി തും ബച്ചോ കേ ലിയേ ഹേ.
പിന്നീട് ഈ അറിവ് നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ആകുന്നു.
ജോ പൂരേ 84 കാ ചക്കർ ലഗാതേ.
ആരാണോ പൂർണമായും 84 ചക്രം കറങ്ങുന്നത്, ഒരു ജന്മം പോലും കുറയില്ല. നിങ്ങൾ ഓൾറൗണ്ട് പാട്ടുധാരിയാണ്. നിങ്ങളുടെ ആത്മാവ് ഓൾറൗണ്ട് പാട്ട് ചെയ്യുന്നു. ഈ നാടകവേദിയിൽ നിങ്ങളുടെ പാട്ട് ഖണ്ഡിതമാകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ അഖണ്ഡ സേവാധാരികളാണ്. ആത്മാ അംഗീകരിക്കുന്നു, അതായത് ഞാൻ തീർച്ചയായും ദേവതയായിരുന്നു. ആരാണോ പൂർണമായ ആത്മിക സ്ഥിതിയിൽ ഇരിക്കുന്നവർ, അവരുടെ ബുദ്ധിയിൽ ഇരിക്കും. അതായത് ഞാൻ പൂർണമായും ദേവതയായിരുന്നുവെന്ന്. പൂർണമായും ദേവത, അതായത് 16 കലാ സമ്പൂർണം സർവഗുണ സമ്പന്നൻ സമ്പൂർണ അഹിംസകൻ മര്യാദ പുരുഷോത്തമൻ. ഇപ്പോൾ വീണ്ടും ഞാൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് 84 ജന്മവും ദേവതമാരാണ് എടുക്കുന്നത്.
ദൂസരെ ധർമ്മ കി ആത്മ ഹൈ യാ ദൂസരെ ധർമ്മ മേ കൺവേർട്ട് ഹോനെ വാലി ആത്മ ഹൈ. 84 ജനം നെയ്ലേത്തി.
മറ്റ് ധർമ്മത്തിലുള്ള ആത്മാക്കൾ അല്ലെങ്കിൽ മറ്റ് ധർമ്മത്തിൽ കൺവേർട്ട് ആകുന്ന ആത്മാക്കൾ 84 ജന്മം എടുക്കുന്നില്ല. തീർച്ചയായും സത്യുഗത്തിൽ വരും, ത്രേതായുഗത്തിലും വരും. പക്ഷേ അവരുടെ 84 ജന്മം ഉണ്ടാകുന്നില്ല. അവർ പക്കാ ദേവത ആകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ കുട്ടികൾ ഏതുപോലെ കണ്ണുപൊത്തി കളി കളിച്ചുകൊണ്ടിരിക്കുന്നു. ഏതുപോലെ അമ്പലത്തിൽ പോകുന്നു, പ്രദക്ഷിണം വെക്കുന്നു, അപ്പോൾ തല താഴെയാകുന്നു, പാദങ്ങൾ മുകളിലുമാകുന്നു. കാൽ മുകളിലും തല താഴെയുമായി പ്രദക്ഷിണം വെക്കുന്നു. നിങ്ങളുടേതും കൂടി ഇത് 84 ചക്രത്തിന്റെ പ്രദക്ഷിണമാകുന്നു. പഴയ ലോകത്തിൽ നിങ്ങളുടെ തല താഴെയാകുന്നു, പിന്നീട് പാദങ്ങൾ മുകളിലാകുന്നു. പുതിയ ലോകത്തിൽ തല മുകളിലും പാദങ്ങൾ താഴെയുമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ കുട്ടികൾ ഏതുപോലെ കണ്ണുപൊത്തിക്കളി കളിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. എത്ര അത്ഭുതകരമായ കാര്യമാകുന്നു, ഇത്രയും ചെറിയ ആത്മാവിൽ 84 ജന്മത്തിന്റെ പാട്ട് നിറഞ്ഞിരിക്കുന്നു. പിന്നീട് ആ പാട്ട് കൂടി അവിനാശിയാകുന്നു. അങ്ങനെയല്ല, ഒരു പ്രാവശ്യം 84 ജന്മത്തിന്റെ പാട്ട് അഭിനയിച്ച് പിന്നെ നശിക്കുമെന്ന്. ഏതുപോലെ ആ റെക്കോർഡുമുണ്ട്, ഏതുപോലെ നിറയ്ക്കുന്നു, വീണ്ടും വീണ്ടും മുഴങ്ങുന്നു. പക്ഷേ അത് പിന്നെയും വിനാശിയാകുന്നു. പക്ഷേ പിന്നീട് നിങ്ങളുടെ ആത്മാവിന്റെ പാട്ട് ഒരിക്കലും വിനാശം ആകുന്നതല്ല. അനേക പ്രാവശ്യം നിങ്ങൾ ഈ പാട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അസംഖ്യം പ്രാവശ്യം ഇത് അഭിനയിച്ചുകൊണ്ടേയിരിക്കും. എത്ര അത്ഭുതകരമായ കാര്യമാണ് ഇത്രയും ചെറിയ ആത്മാവിൽ. ആ റെക്കോർഡ് ഉണ്ടാക്കുന്നവരും ഉണ്ട്. ആദ്യം വലിയ റെക്കോർഡ് ഉണ്ടാക്കുന്നു. ഇപ്പോഴാണെങ്കിലോ ഇപ്പോൾ എത്ര തന്നെ ചെറിയ റെക്കോർഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നിങ്ങളുടെ ആത്മാവിൽ എത്ര സൂക്ഷ്മമായ പാട്ടാണ് നിറച്ചിട്ടുള്ളത്, എത്ര സൂക്ഷ്മമായ റെക്കോർഡ് ഇത് നിങ്ങൾ ആത്മാവാകുന്നു.
ആ റെക്കോർഡ് കോയി നീ ബനായ സക്താ.
അത്തരത്തിലുള്ള റെക്കോർഡ് ആർക്കും ഉണ്ടാക്കാൻ സാധിക്കില്ല.
ആ
റെക്കോർഡ് വിനാശിയാണ്, നിങ്ങളുടെ റെക്കോർഡ് അവിനാശിയാണ്. ഈ നിങ്ങളുടെ റെക്കോർഡ് ആണെങ്കിലോ പൊട്ടുകയോ തകരുകയോ ചെയ്യുന്നില്ല. ആ റെക്കോർഡ് ആണെങ്കിലോ പൊട്ടുകയും പൊളിയുകയും ചെയ്യുന്നു. ആ റെക്കോർഡ് ചെറുതോ വലുതോ ഉണ്ടാകുന്നു, പക്ഷെ നിങ്ങളുടെ ആത്മാരൂപി റെക്കോർഡ് ചെറുതോ വലുതോ ആകുന്നില്ല. ഏതുപോലെ എല്ലാവരും ജ്യോതിർബിന്ദു ആത്മാവാകുന്നു. നിങ്ങൾ അറിയുന്നു, നമ്മൾ നാടകത്തിന്റെ മുഴുവൻ 84 ജന്മത്തിന്റെ പാട്ട് അഭിനയിക്കുന്ന ആദി സനാതന ദേവി ദേവതാ ധർമ്മത്തിലേതാകുന്നു. കുട്ടികൾക്കറിയാം, നമ്മൾ മുഴുവനായും 84 ജന്മത്തിന്റെ ചക്രം കറങ്ങി വന്നിരിക്കുന്നു. ഇപ്പോൾ ജനന മരണ ചക്രം തിരിഞ്ഞ് തിരിഞ്ഞ് ദേഹത്തെ ധാരണ ചെയ്ത് ചെയ്ത് നമ്മൾ ദേഹാഭിമാനികളായി, കൂടെ കൂടെ ദേഹത്തെയും ഓർമ്മ വരുന്നു. ഇടയ്ക്കിടെ ദേഹത്തിന്റെ ഓർമ്മ വരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഈ പ്രാക്ടീസ് പക്കയാക്കണം, ഉറപ്പാക്കണം. നമ്മൾ ദേഹമല്ല, ദേഹം നശിക്കുന്ന മണ്ണാകുന്നു. നമ്മളാണെങ്കിലോ ആത്മാവാകുന്നു. സ്വയം തന്നെ പക്ക പക്കയായിട്ടുള്ള ജ്യോതിർബിന്ദു ആത്മാവാണെന്ന് ഉറപ്പിക്കണം. ആത്മാവ് തന്നെ ശരീരമെടുത്ത് വ്യത്യസ്തമായ പാട്ട് അഭിനയിക്കുന്നു. ശരീരമാണെങ്കിലോ നശിക്കുന്നു. നമ്മൾ ആത്മാവാകുന്നു. ഈ ഉറപ്പായ ജ്ഞാനം നിങ്ങൾക്ക് സത്യയുഗത്തിൽ ഉണ്ടാകും. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ ഇടയ്ക്കിടക്ക് മറന്നു പോകുന്നു. ഇപ്പോൾ എന്തുകൊണ്ടുണ്ടാകുന്നില്ല? സത്യയുഗത്തിൽ എന്തുകൊണ്ടുണ്ടാകും? ഇപ്പോൾ അതുകൊണ്ടാണ് മറന്നു പോകുന്നത്. ആരായണോ ഇപ്പോൾ ഉറപ്പായിട്ടുള്ള ആത്മാവാകാത്തവർ, പൂർണമായും 84 ചക്രത്തിന്റെ പാട്ട് അഭിനയിക്കാത്ത ആത്മാക്കൾ ആരാണോ, അഖണ്ഡ പാട്ട് അഭിനയിക്കുന്ന ഏതാത്മാക്കളല്ലയോ, അവരുടെ സംഖ്യ ഈ ലോകത്തിൽ വളരെ കൂടുതലാണ്. പിന്നെ നിങ്ങളാണ് ഉറപ്പായിട്ടുള്ള ആത്മാവിന്റെ പാട്ട് അഭിനയിക്കുന്നത്. അഖണ്ഡ പാട്ടുധാരിയാകുന്നു. പൂർണ്ണമായും 84 ചക്രത്തിന്റെ പാട്ട് അഭിനയിക്കുന്നു. നിങ്ങൾ വളരെ കുറച്ചു പേർ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് അവരുടെ സംഘത്തിന്റെ പ്രഭാവം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അവരുടെ വൈബ്രേഷന്റെ പ്രഭാവം ഉണ്ടാകുന്നു. ദൃഷ്ടിയുടെ പ്രഭാവം ഉണ്ടാകുന്നു. പിന്നീട് നിങ്ങൾ സ്വയമിനെ ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നത് മറന്നു പോകുന്നു. ഇത് കൂട്ടുകെട്ടിന്റെ നിറത്തിന്റെ ബലിഹാരിയാകുന്നു. ഏതുപോലെ സംഘം, അതേപോലെ പ്രഭാവമുണ്ടാകുന്നു, അതേപോലെ നിറമുണ്ടാകുന്നു. നിങ്ങൾ അറിയുന്നു, സത്യുഗത്തിൽ ബുദ്ധിയിൽ ഉണ്ടാകുന്നു, അതായത് ഇപ്പോൾ നമുക്ക് ഈ ശരീരം ഉപേക്ഷിക്കണമെന്ന്. പുതിയ ശരീരം എടുക്കണമെന്ന്. ഈ പഴയ ശരീരം ഉപേക്ഷിച്ച് പുതിയ സത്വപ്രധാന ശരീരം കിട്ടും. സർപ്പത്തിന്റെ ഉദാഹരണം കൂടി തന്നിട്ടുണ്ട്. ഈ ഉദാഹരണം ഈ സമയത്തിന്റേതാകുന്നു. അവയും പഴയ ചർമ്മം ഉപേക്ഷിച്ച് പിന്നീട് പുതിയ ചർമ്മം ധാരണ ചെയ്യുന്നു. അതുപോലെ നിങ്ങൾ കൂടി പഴയ വസ്ത്രം ഉപേക്ഷിക്കും, പിന്നീട് പുതിയ നിരോഗി വസ്ത്രം ധാരണ ചെയ്യും.
പരന്തു തുമ്മുതു ആത്മാവ്.
എന്നാൽ നിങ്ങളാണെങ്കിലോ ആത്മാവാകുന്നു. അവർ കേവലം ശരീരരൂപി വസ്ത്രമാണ് ഉപേക്ഷിക്കുന്നത്. അവരുടെ ആത്മാവിന് മാറ്റമുണ്ടാകുന്നില്ല. പക്ഷെ നിങ്ങളുടേതാണെങ്കിലോ ആദ്യം ആത്മാവാണ് മാറുന്നത്. റിജുവിനേറ്റ് ആകുന്നത്. നീരോഗി ആത്മാവായി മാറുന്നു. അതായത് നിർവികാരിയാകുന്നു. ആദ്യം ആത്മാവ് നിർവികാരിയാകും, പിന്നീട് ശരീരം നിർവികാരിയായി കിട്ടും. അതുകൊണ്ട് ഏതുപോലെ ആ സർപ്പത്തിന്റെ ഉദാഹരണം നൽകുന്നു, അവയും 3-4 പ്രാവശ്യം സ്വന്തം ചർമ്മം ഉപേക്ഷിക്കുന്നു. അതുപോലെ നിങ്ങൾ കൂടി ഷൂട്ടിംഗ് പീരീഡിൽ 3-4 പ്രാവശ്യം സ്വന്തം ആത്മാവിന്റെ സ്വഭാവ സംസ്കാരത്തെ മാറ്റുന്നു. അവസാനത്തിൽ ആത്മാവ് പരിപക്വ അവസ്ഥയിലെത്തുന്നു. അപ്പോൾ ശരീരത്തിന്റെ പരിവർത്തനം ഉണ്ടാകുന്നു. ആദ്യം ആത്മാരൂപി ബീജത്തിന്റെ പരിവർത്തനം, പിന്നീട് ശരീരത്തിന്റെ പരിവർത്തനം.
जब तुम आत्मिक स्थिति में स्थित हो जाते हो तो सारी दुनिया में पीस स्थापन करने के निमित्त बनते हो.
എപ്പോൾ നിങ്ങൾ ആത്മീക സ്ഥിതിയിൽ ഇരിക്കുന്നുവോ അപ്പോൾ മുഴുവൻ ലോകത്തും ശാന്തി സ്ഥാപനം ചെയ്യാൻ നിമിത്തമാകുന്നു.
दुनिया में तो क्या अपने घर परिवार में भी पीस स्थापन नहीं हो सकती.
ഇനി ദേഹാഭിമാനത്തിൽ ആണെങ്കിൽ ലോകത്തിൽ തന്നെയല്ല സ്വന്തം വീട്ടിലോ പരിവാരത്തിലോ കൂടി സമാധാനം സ്ഥാപിക്കാൻ സാധിക്കില്ല.
ये भी जानते हो कि दुनिया में पीस स्थापन करवाने वाला बाप है.
ഇതും അറിയുന്നുണ്ട്, ലോകത്തിൽ ശാന്തി സ്ഥാപിക്കുന്നവൻ അച്ഛനാകുന്നു എന്ന്.
ശിവ ബാബ വോ ആയാ ഹുവാ ഹേ.
ശിവ ബാബ അവർ വന്നിരിക്കുന്നു. ആ അച്ഛനിൽ നിന്ന് നിങ്ങൾക്ക് ധാരാളം സമ്മാനങ്ങൾ കിട്ടുന്നു. നിങ്ങൾ എവർ പ്യുർ ആയിട്ടുള്ള അച്ഛന്റെ ശ്രീമതത്തിൽ മുഴുവൻ വിശ്വത്തിലും ശാന്തി സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നു.
तुम्हारी ബുദ്ധി में है कि हम ही नर से श्री नारायण जैसे और नारी से श्री लक्ष्मी जैसे पद को प्राप्ത कर रहे.
നിങ്ങളുടെ ബുദ്ധിയിലുണ്ട് നമ്മൾ തന്നെ നരനിൽ നിന്നും ശ്രീനാരായണനെ പോലെ പിന്നീട് നാരിയിൽ നിന്നും ശ്രീലക്ഷ്മിയെ പോലെ പദവി പ്രാപ്തമാക്കി കൊണ്ടിരിക്കുന്നു.
ബാപ് ഭി കഹതെ കി ഹം തുംകോ രാജയോഗ സിഖായി രഹാ ഹൂ.
അച്ഛനും പറയുന്നു ഞാൻ നിങ്ങളെ രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വേറെ ഏതൊരു മനുഷ്യർക്കും നിങ്ങൾക്ക് രാജയോഗം പഠിപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ മുഴുവനായും പുരുഷാർത്ഥം ചെയ്യണം. എന്തുകൊണ്ടെന്നാൽ കൽപ്പത്തിൽ ഞാൻ ഒരു പ്രാവശ്യമാണ് വരുന്നത്. ഇപ്പോൾ മുഴുവൻ പുരുഷാർത്ഥവും ചെയ്തിട്ടില്ല എങ്കിൽ പിന്നീട് ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ അറിയുന്നു ഞങ്ങളുടെ ജ്ഞാനവും കൂടി ഗുപ്തമാകുന്നു. ഗുപ്തജ്ഞാനമാണ്, എല്ലാവർക്കും ഇതിന്റെ ആഴത്തെ മനസ്സിലാക്കാൻ സാധിക്കില്ല. ആ ഗീതയിലും എഴുതിയിട്ടുണ്ട് ഗുഹ്യാത് ഗുഹ്യതരം ജ്ഞാനം.
जैसी जैसी महीन बुद्धि बनती जाती है उतना उतना गुह्य ज्ञान धारण करती जाती है.
ഏതേത് പോലെ സൂക്ഷ്മ ബുദ്ധി ആകുന്നു അത്രയും ഗുഹ്യ ജ്ഞാനം ധാരണ ചെയ്യുന്നു.
तुम्हारा योग भी गुप्त है.
നിങ്ങളുടെ യോഗം കൂടി ഗുപ്തമാകുന്നു. ആർക്കും അറിയാൻ സാധിക്കില്ല ആര് എത്രമാത്രം ഓർമ്മയിലിരിക്കുന്നു എന്ന്. നിങ്ങളുടെ പ്രാരബ്ധവും കൂടി ഗുപ്തമാകുന്നു.
ഭാരത് രാജധാനി സ്ഥാപന
ഭാരതത്തിൽ നിങ്ങൾ സ്വന്തം രാജധാനി സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ആ രാജധാനി കൂടി ഗുപ്തമായി സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നു. അതും ഏതൊരു ഗുരുവിന്റെ മതത്തിലും അല്ല, ഉയർന്നതിലും ഉയർന്ന അച്ഛന്റെ ബാപ്പിന്റെ മതത്തിൽ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുന്നു. അച്ഛൻ വരുന്നത് തന്നെ പഴയ ലോകത്തിന്റെ വിനാശം ചെയ്യുന്നതിന് വേണ്ടിയാണ്. പഴയ രാജധാനിയെ വിനാശം ചെയ്യുന്നതിനു വേണ്ടി പിന്നീട് പുതിയ ലോകത്തിന്റെ സ്ഥാപന ചെയ്യുന്നതിനു വേണ്ടി, പുതിയ ലോകത്തിൽ പുതിയ രാജധാനി സ്ഥാപന ചെയ്യുന്നതിനു വേണ്ടി ഇപ്പോൾ വന്നിരിക്കുന്നു. ഏതൊരു ആയുധവും ഉപയോഗിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടേതാണെങ്കിലോ ജ്ഞാനത്തിന്റെ അസ്ത്രശസ്ത്രങ്ങളാണ്. ജ്ഞാനബാണങ്ങൾ കൊണ്ട് നിങ്ങൾ അസത്യ ലോകത്തിന്റെ അസത്യ കാര്യങ്ങളെ മുറിച്ചുകൊണ്ടിരിക്കുന്നു. ബാക്കി കൂടുതൽ ശബ്ദം ഉണ്ടാക്കേണ്ട കാര്യവും ഇല്ല. അതായത് ലൗഡ് സ്പീക്കർ മുതലായവ ഉപയോഗിക്കണമെന്ന്. വാദ്യാഘോഷങ്ങൾ മുഴക്കണമെന്ന്. ആ ഭക്തി മാർഗത്തിലാണെങ്കിലോ എത്രമാത്രം ബഹളമുണ്ടാക്കുന്നു. നിങ്ങളുടേതാണെങ്കിലോ ഒരു വിധത്തിലുള്ള ശബ്ദവുമില്ല. കേവലം അച്ഛന്റെ ഓർമ്മയിലിരിക്കണം, ബാപ്പിന്റെ ഓർമ്മയിലിരിക്കണം. പക്ഷേ ഈ ഓർമ്മയിൽ തന്നെയാണ് ധാരാളം വിഘ്നങ്ങൾ ഉണ്ടാകുന്നത്. പഠിപ്പാണെങ്കിലോ ഇത്രയും സഹജമാണ്, അതിൽ യാതൊരുവിധ വിഘ്നവും ഉണ്ടാകുന്നില്ല. ഓർമ്മയിൽ വിഘ്നമുണ്ടാകുന്നു. എന്തുകൊണ്ട്? ആ 63 ജന്മങ്ങളിലെ കർമ്മ കണക്ക് ജ്ഞാനത്തിൽ എന്തുകൊണ്ട് വരുന്നില്ല? ഓർമ്മയിൽ തന്നെ എന്തുകൊണ്ട് വരുന്നു? ഓർമ്മയിൽ അതുകൊണ്ട് വരുന്നു, ആരെ നമ്മൾ ഓർമ്മിക്കുന്നുവോ അവരിൽ യാതൊരു പാപ ശാപങ്ങളും ഇല്ല. അവർ നിഷ്പാപനാണ്, പാപരഹിതനാകുന്നു, നിഷ്കളങ്കനാണ്. പിന്നെ അവരുടെ ഓർമ്മയിലിരിക്കുന്നവർക്ക് പൂർവജന്മത്തിലെ ഏത് കർമ്മ കണക്കാണോ അവയെ തീർച്ചയായും നേരിടേണ്ടി
വരും.
അവർ തന്റെ കണക്ക് തീർക്കാൻ വേണ്ടി മുന്നിൽ വന്ന് നിൽക്കുന്നു.
परंतु बाप कहते हैं ये तुम्हारा पुरुषार्थ है।
പക്ഷെ ബാബ പറയുകയാണ് ഇത് നിങ്ങളുടെ പുരുഷാർത്ഥമാണ്.
അലർട്ട്നെസ്
അലർട്ട്നെസ് ആണ്.
ജോ ജിതനാ യാദ് കരേംഗേ ഓർ പാപ കർമ്മം കോ ഭസ്മ കർത്തേ രഹേംഗേ.
ആരെ എത്രത്തോളം ഓർമ്മിക്കുന്നുവോ പിന്നീട് അവർ അത്രയും പാപകർമ്മങ്ങൾ ഭസ്മമാക്കിക്കൊണ്ടിരിക്കും. അവർ പെട്ടെന്ന് തന്നെ എന്റെ സ്വരൂപത്തെ തിരിച്ചറിയും,
അടുത്തെത്തും.
പിന്നീട് യാതൊരുവിധ വിഘ്നവും ഉണ്ടാകില്ല.
जब तक पूर्व जन्मों का लेप छेप है, छिलका चढ़ा हुआ है, तब तक ये विघ्न आते
हैं। അപ്പോൾ വരെ പൂർവജന്മങ്ങളുടെ ലേപക്ഷേപമുണ്ട്, ആവരണം കയറിയിട്ടുണ്ട്, അപ്പോൾ വരെ ഈ വിഘ്നം വരുന്നു.
ബാക്കി ജ്ഞാനം तो बहुत सहज है।
ബാക്കി ജ്ഞാനം വളരെ സഹജമാണ്. കുട്ടികൾക്ക് ഭാഷണം ചെയ്യുന്നതിനും വളരെയധികം സാമർത്ഥ്യം വേണം.
കോൺഗ്രസിയോ മേ ബി കോയി കോയി നേതാഏ ഭാഷണം കർനേ മേ ബഹുത് ഹുഷിയാർ ഹോതേ തേ.
കോൺഗ്രസുകാരിലും ചില ചില നേതാക്കന്മാർ പ്രസംഗിക്കുന്നതിന് വളരെ സമർത്ഥരായിരുന്നു.
अभी तुम उनको भी जगाते रहते हो।
ഇപ്പോൾ നിങ്ങൾ അവരെയും ഉണർത്തിക്കൊണ്ടിരിക്കുന്നു.
वो फिर सो जाते
हैं। അവർ പിന്നീട് ഉറങ്ങുന്നു.
खास करके जो साहूकार होते हैं वो तो झट सो जाते हैं।
വിശേഷിച്ചും ആരാണോ ധനവാന്മാർ അവർ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോകുന്നു.
क्यों सो जाते हैं?
എന്തുകൊണ്ടാണ് ഉറങ്ങുന്നത്?
गरीब उठा लेते हैं और साहूकार सो जाते
हैं। दरिद्रमार എടുക്കുന്നു, പിന്നീട് ധനവാന്മാർ ഉറങ്ങി പോകുന്നു.
अभी अभी सुनते हैं, अभी अभी सो जाते हैं।
ഇപ്പോൾ ഇപ്പോൾ കേൾക്കുന്നു, പിന്നെ ഇപ്പോൾ ഇപ്പോൾ ഉറങ്ങി പോകുന്നു.
ऐसा उनको क्यों होता है?
അങ്ങനെ അവർക്ക് എന്തുകൊണ്ടുണ്ടാകുന്നു?
गरीब जल्दी क्यों उठाते हैं?
ദരിദ്രർ എന്തുകൊണ്ടാണ് പെട്ടെന്ന് എടുക്കുന്നത്? എന്തുകൊണ്ടെന്നാൽ അവർ ഈ ലോകത്തിൽ സ്വയമിനെ സ്വർഗത്തിലായി മനസ്സിലാക്കുന്നു. അവർ മനസ്സിലാക്കുന്നു, ഞങ്ങൾ സ്വർഗത്തിലാണ് ഇരിക്കുന്നത്, പിന്നീട് ആരുടെ അടുത്താണോ ധനമില്ലാത്തത് അവർ നരകത്തിലിരിക്കുന്നു എന്ന്. അച്ഛൻ പറയുകയാണ് ഈ മുഴുവൻ ലോകവും നരകമാണെന്ന്.
उनको आगे चल के पता पड़ता जाएगा ये दुनिया नरक है या स्वर्ग है।
ആരാണോ ഇത് മനസ്സിലാക്കുന്നത് ഇവിടെ സ്വർഗമാണ് എന്ന്, അവർ മുന്നോട്ട് പോകുമ്പോൾ അറിയാൻ സാധിക്കും ഈ ലോകം നരകമാണോ അല്ലെങ്കിൽ സ്വർഗമാണോ.
वो समझते हैं हम यहां स्वर्ग में बैठे हैं और गरीब निवाज बाप के बच्चे समझते हैं कि हम नरक में बैठे हैं।
അവർ മനസ്സിലാക്കുന്നു ഞങ്ങൾ ഇവിടെ സ്വർഗത്തിലിരിക്കുന്നു, പിന്നീട് ദരിദ്രനിൽ വസിക്കുന്ന അച്ഛന്റെ കുട്ടികൾ മനസ്സിലാക്കുന്നു ഞങ്ങൾ നരകത്തിലിരിക്കുന്നു എന്ന്. അപ്പോൾ പുരുഷാർത്ഥം ആരാണ് ചെയ്യുക? ആരാണോ ദുഃഖം അനുഭവിക്കുന്നത് അവൻ പുരുഷാർത്ഥം ചെയ്യും.
वो अपने ही नशे में रहते।
അവരാണെങ്കിലോ തന്റെ തന്നെ ലഹരിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവരെ ഉണർത്തുന്നു, അവർ വീണ്ടും വീണ്ടും ഉറങ്ങിപ്പോകുന്നു.
ഗരീബ് ജാസ്തി ഉഠാവെങ്കിൽ,
ദരിദ്രർ കൂടുതൽ എടുക്കും.
സാഹുകാരോ കി തക്ദീർ മേ കം ഹേ,
ധനവാന്മാരുടെ ഭാഗ്യത്തിൽ കുറവാണ്.
ഇസ്ലിയേ വോ ഐസേ ജ്ഞാന കോ ഉതനാ നഹീ ഉഠാവെങ്കിൽ,
അതുകൊണ്ട് അവർ ഈ ജ്ഞാനത്തെ അത്രയും എടുക്കില്ല.
സാഹുകാർ
ധനവാന്മാർ അവിടെ ദരിദ്രനാകും. പിന്നെ ഇവിടുത്തെ ദരിദ്രർ ആരാണോ ജ്ഞാനത്തെ എടുക്കുന്നത്, അവർ അവിടെ ധനവാനാകും. അച്ഛൻ വന്ന് എത്രമാത്രം മാറ്റമാണ് ഉണ്ടാക്കുന്നത്. പകലിനെ രാത്രി, പിന്നീട് രാത്രിയെ പകലാക്കുന്നു. രാവണൻ വന്ന് പകലിനെ രാത്രിയാക്കുന്നു. പിന്നെ രാമൻ അച്ഛൻ വന്ന് രാത്രിയെ പകലാക്കി മാറ്റുന്നു. ഇവിടെ അച്ഛൻ പറയുന്നു, നിങ്ങളുടെ പതി മരിക്കട്ടെ, എന്തും സംഭവിക്കട്ടെ, നിങ്ങൾ സന്തോഷത്തിന്റെ കൈയടിച്ചു കൊണ്ടിരിക്കൂ. ഈ സന്തോഷത്തിന്റെ കൈയടിക്കൽ ഉള്ളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കണമോ, അല്ല മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അടിക്കണമോ? ഉള്ളിൽ കൈയടിച്ചു
കൊണ്ടിരിക്കണം,
മറ്റുള്ളവരെ കാണിക്കേണ്ട കാര്യമല്ല. കാണിക്കലാണെങ്കിൽ സർവീസ് ആകുമോ, അല്ല ഡിസർവീസ് ആകുമോ? ഡിസർവീസ് ആയി പോകും. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തിന്റെ അലുവ കഴിക്കൂ. അപ്പോൾ ജനങ്ങൾ അത്ഭുതപ്പെടും. അതായത് ഇവർക്ക് യാതൊരു വിധ പ്രഭാവവും ഉണ്ടാകുന്നില്ല എന്ന്. മനസ്സിലാക്കും ഇവർ നഷ്ടമോഹയാണെന്ന്. പക്ഷേ അറിയാൻ സാധിക്കില്ല. അതായത് ഇവരെ നഷ്ടമോഹ ആക്കുന്നവൻ ആരാണെന്ന്. പ്രാക്ടിക്കലിൽ അത്തരത്തിൽ ധാരാളം പെൺകുട്ടികളുണ്ട്, ആരാണോ അത്തരത്തിൽ സന്തോഷത്തിന്റെ ദൃശ്യം കാണിക്കുന്നത്. മനസ്സിലാക്കുന്നു അവർ പോയി വേറെ പാട്ട് അഭിനയിക്കുമെന്ന്. പിന്നെ നമ്മൾ ആർക്കു വേണ്ടി ദുഃഖിക്കണം? ശരി, കുട്ടികൾക്ക് ഗുഡ് നൈറ്റ്. ഓം ശാന്തി.